2020 നവംബർ 6 വെള്ളിയാഴ്ച, കേരള കൗമുദി ഈ പേപ്പറിന്റെ സെന്റർ സ്പ്രെഡിൽ നിന്ന്. ഡോക്ടർ ജോസുകുട്ടി സി എ എഴുതിയ ലേഖനം. മേൽക്കൈ ബൈഡന്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത പൊരിഞ്ഞ പോരാട്ടമാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. 253 ഇലക്ടറൽ കോളേജ് വോട്ടുകൾ ഉറപ്പിച്ച ബൈഡനാണ് മേൽക്കൈ. കേവലം 17 ഇലക്ടറൽ കോളേജ് വോട്ടുകൾ കൂടി ലഭിച്ചാൽ ബൈഡന് പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കാം. അദ്ദേഹം ഇപ്പോൾ ലീഡ് ചെയ്യുന്ന നെവാഡയും 6 പ്രതിനിധികൾ, അരിസോണയും 11 പ്രതിനിധികൾ നേടിയാൽ 270 എന്ന മാജിക് നമ്പറിലേക്കെത്തും. നിലവിലെ ശതമാന കണക്കുകൾ ബൈഡന് അനുകൂലവുമാണ്. മാത്രവുമല്ല, ട്രംപ് ലീഡ് ചെയ്യുന്ന 4 സംസ്ഥാനങ്ങളിൽ ആകെ 54 പ്രതിനിധികൾ. ഏതെങ്കിലും നേടിയാൽ ട്രംപിന്റെ സാധ്യതകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. എണ്ണാനുള്ള വോട്ടുകൾ കാണിക്കുന്നത് ഈ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ജോർജിയയും പെൻസിൽവാനിയയും ബൈഡൻ പക്ഷത്തേക്ക് ചായാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. നിലവിൽ ട്രംപിന് ഉറപ്പായുള്ളത് 214 പ്രതിനിധികൾ മാത്രമാണ്. 56 പ്രതിനിധികളെ കൂടി ലഭിച്ചാൽ മാത്രമേ വൈറ്റ് ഹൌസിൽ തുടരാൻ സാധിക്കൂ. അദ്ദേഹം ലീഡ് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ആകെ 54 പ്രതിനിധികളാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യതയും ഏറെയാണ്. ബൈഡന് 80% സാധ്യതകൾ കൽപ്പിക്കുമ്പോൾ ട്രംപിന് 20% സാധ്യത മാത്രമാണുള്ളത്. അതായത്, ബൈഡന് വ്യക്തമായ മുൻതൂക്കമുണ്ടെങ്കിൽ കൂടി വിദൂര സാധ്യതകൾ ട്രംപിനുമുണ്ടെന്നർത്ഥം. ഇത്തരത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം അടുത്ത കാലത്തൊന്നും അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കണ്ടിട്ടില്ല. ഇതിന് കാരണങ്ങൾ ഏറെയാണ്. 46th അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആ രാജ്യത്തെ നെടുകെ പിളർത്തിയതായി കാണാം. കടുത്ത യാഥാസ്ഥിതിക തീവ്ര നിലപാടുമായി ട്രംപ് ഒരു വശത്ത് വംശീയ സാംസ്കാരിക ദേശീയത ഉയർത്തി കോട്ട പണിതപ്പോൾ, മറുവശത്ത് ജനാധിപത്യവാദികൾ ലിബറൽ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക വൈവിധ്യത്തിൽ അധിഷ്ഠിതമായ കോട്ട പടുത്തുയർത്തി. അമേരിക്കൻ സമൂഹത്തെ തെരുവിൽ തമ്മിൽ തല്ലുന്ന, ജനവിധിയെ മാനിക്കാത്ത തരത്തിലേക്ക് തള്ളിവിട്ടു ഈ തിരഞ്ഞെടുപ്പ്. ട്രംപ് തിരഞ്ഞെടുക്കപ്പെടാൻ വിദൂര സാധ്യത മാത്രമേയുള്ളൂ. അദ്ദേഹം സ്വയം കളഞ്ഞു കുളിച്ചതാണ് വിജയ സാധ്യതകൾ. ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു വിശകലനം കാണിക്കുന്നത്, കഴിഞ്ഞ 4 വർഷം 22,000-ൽ പരം തവണ ട്രംപ് അസത്യ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെന്നാണ്. ഗീബൽസിനെ പോലെ അദ്ദേഹം നുണകൾ ആവർത്തിച്ചുകൊണ്ടുമിരുന്നു. രാഷ്ട്രീയ പ്രതിയോഗിയോടുള്ള വിദ്വേഷം, കോവിഡിനെ നേരിടാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ പാടെ നിരാകരിച്ചത്, മുഖാവരണം ഉപേക്ഷിച്ച് കോവിഡിനെ വെല്ലുവിളിച്ചത് ഒക്കെ ട്രംപിന് വിനയായി. ഡെമോക്രാറ്റ്സുകളുടെ ഒരു പരസ്യത്തിൽ കാണിച്ചത്, 230,000-ൽ പരം അമേരിക്കക്കാർ കോവിഡ് മൂലം മരിച്ചതിന് പ്രസിഡന്റ് ട്രംപ് എന്ന ഒറ്റ കാരണമേയുള്ളൂ എന്നാണ്. കോവിഡിൽ മുങ്ങിപ്പോയത് ട്രംപിന്റെ സാമ്പത്തിക നേട്ടങ്ങളാണ്. കോവിഡിനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ട്രംപിന് വളരെയധികം സാധ്യതകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭ്രാന്തമായ നിലപാടുകളുടെ യുക്തി ഭൂരിപക്ഷം അമേരിക്കക്കാർക്കും മനസ്സിലായി. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യസമയത്ത് ഫലം പ്രഖ്യാപിക്കാനാകാത്തതിനും പോരാട്ടം നീണ്ടുപോകുന്നതിനുമുള്ള ഒരു പ്രധാന കാരണം അമേരിക്കൻ ഇലക്ഷൻ സംവിധാനത്തിലെ പോരായ്മകളാണ്. ഇപ്പോൾ തന്നെ ദേശീയ തലത്തിൽ ബൈഡന് ട്രംപിനേക്കാൾ ഏകദേശം 30 ലക്ഷത്തിൽ പരം പോപ്പുലർ വോട്ടുകൾ അധികമായുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ബൈഡന് ആവശ്യമായ ഇലക്ട്രൽ കോളേജ് പ്രതിനിധികളെ കിട്ടുന്നില്ല എങ്കിൽ പോലും, ജനങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തെന്ന റെക്കോർഡിന് ഉടമയായ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ബൈഡനാണ്. എന്നിട്ടും ജയം ഉറപ്പിക്കാൻ അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. ഓരോ സംസ്ഥാനത്തുമുള്ള വ്യത്യസ്തമായ ഇലക്ഷൻ നിയമങ്ങളും തിരഞ്ഞെടുപ്പിനെ സങ്കീർണമാക്കുന്നു. ഉദാഹരണത്തിന്, ഫലമറിയാനുള്ള നോർത്ത് കരോലിനയിൽ നവംബർ 12 വരെയും മുൻകൂർ രേഖപ്പെടുത്തിയ പോസ്റ്റൽ വോട്ടുകൾ സ്വീകരിക്കും. അതായത്, കരോലിനയിലെ ഫലം വീണ്ടും വൈകാനും സാധ്യതയുണ്ട്. സങ്കീർണമായ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ അസഹിഷ്ണുതയും അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്ക് കോടതിയെ വലിച്ചിഴയ്ക്കാറുണ്ട്. കോടതികൾ പലപ്പോഴും രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ചാണ് വിധികൾ പറയുന്നത്. പരാജയ ഭീതിയുള്ള ട്രംപ് സുപ്രീംകോടതിയിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പല സംസ്ഥാനങ്ങളിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ അപജയങ്ങളും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെ അശാസ്ത്രീയതയുമാണ് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരെന്നുറപ്പിക്കാൻ വൈകുന്നതിന്റെ കാരണം. അന്തിമ ഫലം എന്നുവരുമെന്ന് ആർക്കും അറിയില്ല.